ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള എസ് ഐ ആർ ഐ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
ബച്ചോക്കോ ട്രാൻസ്പെറന്റ്ലി അപ്നെ മാർക്ക് കെ ബാരേ മേ ജാൻകാരി മിലേ ഉൻകോ ട്രാൻസ്പെറന്റ്ലി സ്കാൻ കോപ്പി കെ മാധ്യമ സേ ഉൻകി ആൻസർ ഷീറ്റ് ഉൻകി ഹാത്ത് മേ ആയേ യേ ഓഎസ്എം കി വ്യവസ്ഥ പഹലി ബാർ ദേശ് മേ സി ബി എസ് ഇ നേ ഇസ്കോ പ്രയോഗ് കിയാ ഉസ്മേ കുഛ് വിസംഗതി ധ്യാൻ മേ ആ രഹി ഇസ്കോ മേ ദായിത്വ ലേതാ ഹൂം ഉസ്കോ ഇസേ ഠീക് കരാ ജായേ ഹം ഏക് ഭി വിദ്യാർത്ഥി കി അൺആൻസർഡ് ക്വാരി കോ അസമാധിത് നഹീ ഛോഡേംഗേ.
16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡി ജി പി. ഇ ഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51 പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻ പ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാരസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12 ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യസെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.